ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. അപകടത്തിൽപ്പെടുന്നവർക്ക് പണമടയ്ക്കാതെ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി വൈകാതെ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് വൈക്കത്ത് സമാപിക്കും. സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലെ കണക്ക് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ നിർണായക മത്സരം ഇന്ന്. ഇന്ത്യൻ താരം ഡി ഗുഗേഷ് ചൈനീസ് താരം ലിങ് ഡിറനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചയുടൻ പ്രതിപക്ഷം സഭയിൽ മുദ്രാവാക്യം വിളിക്കാൻ ആരംഭിച്ചു. സഭാധ്യക്ഷന്റെ റൂളിംഗ് നിഷേധിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നീക്കം അപലപനീയമാണെന്ന് സഭാ നേതാവ് കൂടിയായ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അഭിപ്രായപ്പെട്ടു. ഒരു പ്രമുഖ ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പിനെതിരെ കൈക്കൂലി ആരോപണത്തിൽ പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്ക് എംപിമാർ ഇന്ന് പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇക്കാര്യം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കോൺഗ്രസും ഇടതുപക്ഷവും മറ്റും പ്രതിഷേധത്തിൽ അണിചേർന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് അമേരിക്കയിലെ ജോർജ് സോറോസ് ഫൌണ്ടേഷനുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ കോൺഗ്രസ് വ്യക്തത വരുത്തണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൽ ജീവൻ മിഷൻ സ്ത്രീ ശാക്തീകരണം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുദ്ധജലം വീട്ടുവാതിൽക്കെത്തിയാൽ സ്ത്രീകൾക്ക് നൈപുണ്യ വികസനത്തിലും സ്വാശ്രയത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അപകടത്തിൽപ്പെടുന്നവർക്ക് പണമടയ്ക്കാതെ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി വൈകാതെ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയെ അറിയിച്ചു. 6 സംസ്ഥാനങ്ങളിൽ ഇതിനകം പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 1.5 ലക്ഷം രൂപയുടെ വരെ ചികിത്സയാണ് ആശുപത്രികളിൽ ലഭ്യമാക്കുന്നത്. ദേശീയപാതകളിലെ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ഗഡ്കരി ജില്ലാതലങ്ങളിൽ അപകട പ്രതിരോധ സമിതികൾ രൂപീകരിക്കാൻ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു. 2035 രാജ്യത്തിന് സ്വന്തമായി ബഹിരാകാശ നിലയം ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ ഉണ്ടാകുമെന്നും 2040 ഒരു ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ ഇറങ്ങുമെന്നും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ശാസ്ത്ര മന്ത്രാലയങ്ങളുടെ നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 432 വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഇതിൽ 90% കഴിഞ്ഞ 10 വർഷത്തിനിടെ വിക്ഷേപിച്ചതാണെന്നും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. 1991 ആരാധനാലയ സംരക്ഷണ നിയമത്തിലെ ചില വ്യവസ്ഥകൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിച്ചേക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നേതൃത്വം നൽകുന്ന 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 സ്ഥിതിയിൽ നിന്ന് ആരാധനാലയത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെടുന്ന ഹർജികൾ ഫയൽ ചെയ്യുന്നതിനെ വിലക്കുന്നതാണ് ആരാധനാലയ സംരക്ഷണ നിയമം. സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലെ കണക്ക് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ 783 കോടി രൂപ ഉണ്ടെന്നും ഇത് ഉരുൾപൊട്ടൽ നടന്ന വയനാട് മേഖലയിൽ മാത്രം ഉപയോഗിക്കാനുള്ളതല്ലെന്നും ഗവൺമെന്റ് അറിയിച്ചു. ഈ തുകയിൽ 21 കോടി രൂപ വയനാട് ദുരിതാശ്വാസത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നും ഗവൺമെന്റ് കോടതിയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ 682 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. 2221 കോടി രൂപയുടെ സഹായം കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എങ്കിലും വളരെ കുറച്ച് തുക മാത്രമാണ് സഹായം ലഭിച്ചതെന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു. പുനരധിവാസത്തിന് അർഹരായവരുടെ ആദ്യ പട്ടിക ഈ മാസം 16 പ്രസിദ്ധീകരിക്കുമെന്നും അന്തിമ പട്ടിക അടുത്ത മാസം പകുതിയോടെ പ്രസിദ്ധീകരിക്കുമെന്നും ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് വൈക്കത്ത് സമാപിക്കും. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കുവഹിച്ച പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കരുടെ നവീകരിച്ച സ്മാരകം രാവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇരുവരും പെരിയോർ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. ദ്രാവിഡ കഴക അധ്യക്ഷൻ കെ വീരമണി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മന്ത്രിമാരായ വി വാസവൻ, സജി ചെറിയാൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്നു നിന്നിരുന്ന വ്യക്തിയായിരുന്നു പെരിയോരെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഉദ്ഘാടനത്തിനുശേഷം പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുസമ്മേളനം വൈക്കത്ത് പുരോഗമിക്കുകയാണ്. 29-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് 6-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര പ്രതിഭ ഷബാന അസ്മി മുഖ്യാതിഥിയാകും. ഈ മാസം 20 വരെ 15 തിയേറ്ററുകളിലായി 68 രാജ്യങ്ങളിലെ 177 സിനിമകൾ പ്രദർശിപ്പിക്കും. 100-ഓളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായി എത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻഹുയിക്ക് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിന് ശേഷം ഉദ്ഘാടന ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ പ്രദർശിപ്പിക്കും. ഫ്രഞ്ച് ഛായാഗ്രാഹക ആനിയസ് ഗൊദാർദാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിന്റെ ജൂറി ചെയർപേഴ്സൺ. 14 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 63 ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങൾ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഇന്ത്യൻ സംവിധായിക പായൽ കബാഡിയയ്ക്ക് സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും.
കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ യശശരീരരായ തോപ്പിൽ ബാസി, പി ഭാസ്കരൻ, പാറപ്പുറത്ത് എന്നിവരോട് ആദരസൂചകമായി ലിറ്റററി ട്രിബ്യൂട്ട് സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന അദാലത്തുകൾ സാമൂഹ്യനീതി നിർവഹണത്തിന്റെ ഭാഗമാണെന്നും ജനകീയ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് കാസർകോട് ജില്ലയിൽ ഈ മാസം 28 മുതൽ ജനുവരി 6 വരെ നടക്കും. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, വി അബ്ദുറഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത്. പരാതികൾ ഈ മാസം 16 മുതൽ 23 വരെ സമർപ്പിക്കാം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഇന്ന് കോഴിക്കോട്ട് ആരംഭിച്ചു. ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. കാനനപാത വഴി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
കാനനപാത വഴി ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ നിശ്ചിത വഴികളിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. നടത്തം ലാഭിക്കുന്നതിനായി വനത്തിലൂടെ കുറുക്കുവഴികൾ കയറാതിരിക്കുക. വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായി തീർത്ഥാടന കാലം ആരംഭിച്ചതു മുതൽ തന്നെ സന്നിധാനത്തും അനുബന്ധ പ്രദേശങ്ങളിലും സ്നേക് ഗാർഡ്, ഇക്കോ ഗാർഡ്, എലിഫന്റ് ഗാർഡ് എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് പുല്ലുമേട് വഴി പോകുന്നവർക്ക് രാവിലെ 8 മുതൽ 11 വരെയെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. കാനനപാത വഴി ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വനംവകുപ്പിന്റെ IN ആപ്പ് പ്രയോജനപ്പെടുത്താം. ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കും.
ശബരിമല സന്നിധാനത്ത് പ്രമുഖ വാദ്യകലാകാരൻ ശിവമണിയുടെ നേതൃത്വത്തിൽ രാവിലെ സംഗീതാർച്ചന നടത്തി. സന്നിധാനത്തെ ശ്രീധർമ്മശാസ്ത ഓഡിറ്റോറിയത്തിൽ ഗായകൻ ദേവദാസും കീബോർഡിസ്റ്റ് പ്രകാശ് ഉള്ളിയേരിയും സംഗീതാവതരണത്തിൽ പങ്കെടുത്തു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ നിർണായക മത്സരം ഇന്ന്. സിംഗപ്പൂരിൽ 14-ാം ഗെയിമിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷും നിലവിലെ ചാമ്പ്യനും ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററുമായ ഡിങ് ലിറനും ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:30 ഏറ്റുമുട്ടും. ഗുഗേഷിനും ഡിങ് ലിറനും ഇപ്പോൾ 6.5 വീതമുണ്ട്. ഇന്നലെ 13-ാം ഗെയിം സമനിലയിൽ പിരിഞ്ഞിരുന്നു. ഇന്നത്തെ 14-ാം ഗെയിമും സമനിലയിലായാൽ നാളെ ട്രൈ ബ്രേക്കറിലായിരിക്കും വിജയിയെ നിശ്ചയിക്കുക. മസ്കറ്റിൽ ഹോക്കി വനിതാ ജൂനിയർ ഏഷ്യാകപ്പിലെ 4-ാമത്തെയും അവസാനത്തെയും ലീഗ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC ഒഡീഷ FCയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. സൌദി ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ച് റിയാദ് കോടതിയുടെ വിധി ഉച്ചകഴിഞ്ഞുണ്ടായേക്കും. റിയാദ് ക്രിമിനൽ കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിക്കുക. തിരുവനന്തപുരത്ത് വഴി തടഞ്ഞ് പാർട്ടി യോഗം നടത്തിയ സംഭവത്തിൽ പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കോടതി അലക്ഷ്യ ഹർജിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെയും ലോക്സഭ 1 മണിവരെയും നിർത്തിവച്ചു. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് പണമടയ്ക്കാതെ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി വൈകാതെ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് വൈക്കത്ത് സമാപിക്കും. സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലെ കണക്ക് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ നിർണായക മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.